Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 11 മുതൽ 27 വരെ വാക്യങ്ങൾ. ക്രിസ്തു പറഞ്ഞ താലന്തുകളുടെ ഉപമയാണ് ഇന്ന്. നിന്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുക എന്നാണ് നമ്മെ സൃഷ്ടിച്ച ദൈവം കൽപ്പിച്ചത്. തൊഴിലിന് മനുഷ്യരോളമല്ല, ദൈവത്തോളമാണ് പഴക്കമെന്ന് അതുകൊണ്ട് വേണമെങ്കിൽ പറയാം. ദൈവം ഓരോ ദിവസവും സൃഷ്ടികർമ്മത്തിലായിരുന്നു. അതിൻ്റെ ഒടുവിൽ തെല്ലു മാറി നിന്ന് സ്വയം വിശ്രമിക്കാനും അത് ആസ്വദിക്കുവാനും ദൈവത്തിന് കഴിഞ്ഞു. എല്ലാം നന്നായിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 1:31 വാക്യം. ഏതൊരു തൊഴിലിലും ഈ ആന്തരിക ആസ്വാദനം അല്ലെങ്കിൽ ആന്തരിക ഹർഷമുണ്ടായിരിക്കണം. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിശ്ചയമായും തൊഴിലും അധ്വാനവും അടങ്ങിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ടും തൊഴിലിനുമീതെ ഒരു ശാപത്തിന്റെ കരിനിഴൽ വീണു. അത് മനുഷ്യന്റെ അവിശ്വസ്തത കൊണ്ടായിരുന്നു. അവിശ്വസ്തതയുടെ പേരിലാണ് ഏദനിൽ നിന്നും ആദിമാതാപിതാക്കൾ ആദവും ഹവ്വായും പുറന്തള്ളപ്പെട്ടത്. ദൈവം അവരെ ശപിച്ചു എന്നാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. എന്നാൽ ദൈവം ആരെയും ശപിക്കുന്നില്ല എന്നതാണ് സത്യം. ശാപം മനുഷ്യന്റെ എഴുത്തിന്റെയും വായനയുടെയും ഭാഷയാണ്. സ്ത്രീയോട് നീ നൊന്തു പ്രസവിക്കുമെന്നും മനുഷ്യനോട് നീ അധ്വാനിച്ചു ജീവിക്കുമെന്നും ആദിയിലെ തന്നെ ദൈവം ആജ്ഞാപിച്ചു. ഇത് ശാപമായി കാണുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തിന്റെ അഗാധങ്ങളിൽ ദൈവത്തിന്റെ വിശ്വശക്തി വേദനയായി നിക്ഷേപിക്കപ്പെട്ടത് അവൾ തന്നെ കാംക്ഷിക്കുന്ന പ്രസവവേദനയാണെന്ന് നാം ഓർക്കണം. അതുപോലെ നിന്റെ വിയർപ്പിൽ നിന്ന് അപ്പം ഭക്ഷിക്കുക എന്നാണ് മനുഷ്യനോട് ദൈവം പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. അധ്വാനിക്കുമ്പോൾ ആദ്യം നെറ്റിയിൽ നിന്നാണ് വിയർപ്പ് ഒലിക്കുന്നത്. അങ്ങനെ ഫലത്തിൽ അധ്വാനം പുരുഷന്റെ ഈറ്റുനോവാണെന്നും നമുക്ക് പറയാം. അതുകൊണ്ട് ഉയിരിന്റെയും ഉടലിന്റെയും ഭാഗങ്ങൾ മനുഷ്യൻ പ്രപഞ്ചപാദങ്ങളിൽ വിശ്വസ്തതയോടെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് നീങ്ങുകയുള്ളൂ, പ്രപഞ്ചം വികസിക്കുകയുള്ളൂ, വളരുകയുള്ളൂ. ഒരു കുഞ്ഞിന്റെ ജീവൻ അമ്മയുടെ ഉദരത്തിൽ നിന്നും പിറന്നു വീഴുന്നതിനും മനുഷ്യൻ അധ്വാനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനും ഇംഗ്ലീഷ് ഭാഷയിൽ ഒരേ വാക്കാണ്. ലേബർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എന്ന വസ്തുത ഈ സാഹചര്യത്തിൽ വളരെ വിചിത്രമായി തോന്നുന്നു. സൃഷ്ടിയിൽ നിന്നും പിന്മാറിയ സ്രഷ്ടാവായ ദൈവം തുടർന്നുള്ള സൃഷ്ടികർമ്മം മനുഷ്യരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ തുടർ സൃഷ്ടികർമ്മത്തിന്റെ പരിണാമത്തിൽ വേണ്ട വിശ്വസ്തതയുടെ കഥയാണ് ഇന്നത്തെ നാണയങ്ങളുടെ കഥയിൽ ക്രിസ്തു പറഞ്ഞു തരുന്നത്. താലന്തുകളുടെ ഉപമ നമുക്ക് സുപരിചിതമാണ്. മത്തായി, ലൂക്കാ സുവിശേഷകന്മാരാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മത്തായി താലന്തുകളെന്നുപയോഗിക്കുമ്പോൾ ലൂക്കാ നാണയങ്ങളെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ യാത്രയ്ക്ക് പോകുന്ന ഒരു വ്യാപാരിയാണ് യജമാനനെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ അത് രാജപദവി സ്വീകരിക്കാൻ പോകുന്ന പ്രഭുവാണ്. ആദ്യത്തേതിൽ വ്യാപാരി ഭൃത്യന്മാരുടെ കഴിവനുസരിച്ച് താലന്തുകൾ നൽകുമ്പോൾ രണ്ടാമത്തേതിൽ പ്രഭു എല്ലാവർക്കും തുല്യമായിട്ട് 10 വീതം നൽകുന്നു. ഇനി അവസാനം ഭൃത്യന്മാർക്ക് പ്രതിഫലം നൽകുന്നതിലും രണ്ട് സുവിശേഷങ്ങളിലും പ്രകടമായ വ്യത്യാസം നാം കാണുന്നുണ്ട്. ലൂക്കായിൽ പ്രഭു തന്റെ ഭൃത്യന്മാർക്ക് നഗരങ്ങളുടെ അധികാരം അവരുടെ പ്രയത്നത്തിന്റെ തോതനുസരിച്ച് പ്രതിഫലമായി നൽകുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ വ്യാപാരി ഭൃത്യന്മാരെ പുകഴ്ത്തുകയും യജമാനന്റെ സന്തോഷത്തിലേക്ക് വിശ്വസ്തരായ ദാസരെ ക്ഷണിക്കുകയുമാണ് ചെയ്യുന്നത്. കൽപ്പിത കഥാപാത്രങ്ങളിലൂടെയാണ് ക്രിസ്തു സംസാരിക്കുന്നതെങ്കിലും യാഥാർത്ഥ്യ പ്രതീതി ഉണർത്തുന്നതും നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിഫലിക്കുന്നതുമാണ് നാണയങ്ങളുടെ ഈ ഉപമ എന്നോർക്കണം. ഉപമയിൽ ഏറ്റവും ശ്രദ്ധേയനാകുന്ന കഥാപാത്രം കിട്ടിയ നാണയങ്ങൾ പൂഴ്ത്തി വയ്ക്കുന്നവനാണ്. ലൂക്കാസ് വിശേഷകൻ പറയുന്നത് അവൻ കിട്ടിയതെല്ലാം തുണിയിൽ പൊതിഞ്ഞ് ഒളിച്ചുവച്ചു എന്നാണ്. ക്രിസ്തു പറയുന്ന കഥയുടെ സാമൂഹ്യ ചുറ്റുപാടും ഈ പ്രക്രിയയ്ക്ക് കാരണമായിട്ടുണ്ടെന്നോർക്കണം. ഇസ്രായേൽ രാജ്യം പലപ്പോഴും അയൽ രാജ്യങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയമായിരുന്നു. അപ്പോഴെല്ലാം ഈ ജനങ്ങൾ സുരക്ഷാർത്ഥം അയൽ ഗ്രാമങ്ങളിലേക്കും നാടുകളിലേക്കും പലായനം ചെയ്യുന്ന പതിവും ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അവരുടെ സ്വത്തും പണവും ശത്രുക്കൾ കണ്ടെത്താതിരിക്കാൻ വേണ്ടി അവ പൂഴ്ത്തിവയ്ക്കുകയും ഉടുതുണിയിൽ ഒളിച്ചു വയ്ക്കുകയും ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. എന്തുതന്നെ ആയിരുന്നാലും യുഗാന്ത്യ ദർശനമാണ് ഉപമയിലെ അടിസ്ഥാന ദൈവശാസ്ത്രം. വിധി ദിവസത്തിൽ മനുഷ്യപുത്രൻ പ്രാഭവത്തോടെ വിധിയാളനായി തിരിച്ചുവരും. മനുഷ്യരെല്ലാം അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി വിധിക്കപ്പെടും എന്നതാണ് അടിസ്ഥാനപരമായി ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. സത്പ്രവൃത്തികൾ ചെയ്തവരെ ദൈവം നിത്യസമ്മാനം നൽകി അനുഗ്രഹിക്കുമെന്നും അവിശ്വസ്തരായി ജീവിച്ചവരോടും ഉത്തരവാദിത്വമില്ലാതെ ജീവിതത്തിൽ പെരുമാറിയവരോടും ദൈവം കണക്കു ചോദിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് ക്രിസ്തുനാഥൻ തന്നെ ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവീക തേജസ് അല്ലെങ്കിൽ ദൈവം തന്ന കഴിവുകൾ വിശ്വസ്തതയോടെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിയ രണ്ട് ഭൃത്യന്മാരെയും ക്രിസ്തുവിന്റെ കഥയിൽ നാം കാണുന്നുണ്ട്. അനുദിന ജാഗ്രതയോടെ ദൈവം തന്ന കഴിവുകൾ ഉപയോഗിക്കുകയും യജമാനന്റെ പ്രത്യാഗമനത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്തവരാണ് അവർ. ദാനമായി കിട്ടിയ ദൈവാനുഗ്രഹങ്ങളുടെ അനർഹമായ നിധി കഠിനാധ്വാനത്തിലൂടെയും പങ്കുവയ്പിലൂടെയും ഉപയോഗപ്പെടുത്തുകയും വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്തവരാണ് അവർ. ഇനി മറുഭാഗത്ത് ദൈവസ്നേഹത്തോട് നിഷേധാത്മകമായി പ്രതികരിച്ചവനാണ് മൂന്നാമത്തെ ഭൃത്യൻ. അവൻ അവിശ്വസ്തനും ഉത്തരവാദിത്വമില്ലാത്തവനുമായിരുന്നു. അവനെ ഭരിച്ചിരുന്ന വികാരങ്ങൾ ഭയവും വെറുപ്പുമായിരുന്നു. യജമാനനെയും തന്നെ തന്നെയും സ്നേഹിക്കുവാൻ അവൻ ആവില്ലായിരുന്നു. കാരണം സ്നേഹമുള്ള യജമാനനേക്കാൾ ഭയപ്പെടുന്ന ശാസിക്കുന്ന യജമാനന്റെ ചിത്രമാണ് അവൻ മനസ്സിൽ എപ്പോഴും മെനഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് യജമാനൻ അവനിൽ അർപ്പിച്ച വിശ്വാസത്തോട് പ്രത്യുത്തരിക്കാൻ അവന് കഴിയാതെ പോയതും. തന്നെ തന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിവില്ലാത്തവനാണവൻ. കിട്ടിയ താലന്തുകൊണ്ട് അധ്വാനിക്കാനുള്ള ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ടവൻ. ചെറുതെങ്കിലും ദൈവം നൽകിയ താലന്തുകൾ ക്രിയാത്മകമായും വിശ്വസ്തതയോടും കൂടെ ഉപയോഗിക്കുന്നതാണ് ജീവിത വിജയം. ക്രൈസ്തവ ദർശനത്തിന്റെ അന്തസത്ത ക്രിയാത്മകതയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിൽ ഇതൾ വിരിഞ്ഞു നിൽക്കുന്ന സത്യവും ഇതുതന്നെയാണ്. ഈജിപ്തിലെ ഇറച്ചിച്ചട്ടികളുടെ മണമാസ്വദിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടാൻ ഒതുങ്ങിക്കൂടാൻ പരിശ്രമിച്ച ഇസ്രായേലിനെ പുറപ്പാടിന്റെ ചലനാത്മകതയിലേക്ക് മൂശ കൊണ്ടുവന്ന ചിത്രം പഴയ നിയമം പുറപ്പാട് ഗ്രന്ഥം മനോഹരമായി വരച്ചു കാട്ടുന്നുണ്ട്. നിയമത്തിന്റെ നൂലാമാലകളിലും കർമാനുഷ്ഠാനങ്ങളിലും കുരുക്കിയിട്ട മനുഷ്യജീവിതങ്ങളുടെ കെട്ടഴിക്കാനാണ് പ്രവാചകന്മാർ ഇസ്രായേലിൽ ഗർജിച്ചത്. ഇന്നും ആ പ്രവാചക ശബ്ദം ലോകത്തിൽ ഗർജിക്കുന്നുണ്ട്. മനുഷ്യജീവിതങ്ങളെ ദൈവസ്നേഹത്തിന്റെ പാതയിൽ നിന്നും അകറ്റി ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സാമൂഹ്യ ചട്ടക്കൂട്ടിലാക്കിയ ലോകത്ത് ഒരു പുത്തൻ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷവുമായിട്ടാണ് ക്രിസ്തു കടന്നുവന്നത്. അങ്ങനെ കുത്തഴിഞ്ഞ ധാർമ്മികതയിലും ഉപരിപ്ലവമായ ആത്മീയതയിലും ജീവിതങ്ങൾ കുരുങ്ങിപ്പോകാതിരിക്കാനുള്ളൊരു കാഹളനാദമാണ്, രക്ഷാനാദമാണ് ക്രിസ്തുവിന്റെ സുവിശേഷ കഥയിൽ ഇന്ന് നാം കേൾക്കുന്നത്. ദൈവത്തിന്റെ പ്രതിച്ഛായയുള്ള മനുഷ്യൻ പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മം ഇന്ന് തുടരണമെങ്കിൽ ആത്മാർത്ഥതയുള്ള അധ്വാനം ആവശ്യമാണ്. ഈ ഭൂമിയിലെ ആത്മാർത്ഥമായ അധ്വാനത്തിന്റെ കർമ്മബന്ധങ്ങളിലൂടെ മാത്രമേ ദൈവവുമായുള്ള നിലയ്ക്കാത്തൊരാത്മബന്ധം പുലർത്തുവാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. അതിന്റെ സത്ഫലങ്ങളായിരിക്കും സമൂഹത്തിലേക്കും പിന്നീട് സഹോദരങ്ങളിലേക്കും വ്യാപിക്കുന്നത്. ഇതാണ് മനുഷ്യജീവിതത്തിന്റെ ശ്രേഷ്ഠമായ ആത്മീയത. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നിന്നും പുറത്തുവരേണ്ട നന്മയുടെ മാധ്യമമാണ് തൊഴിൽ അല്ലെങ്കിൽ അധ്വാനം. ഇവിടെയാണ് മനുഷ്യന്റെ കലയും ശാസ്ത്രവും ഒന്നായൊഴുകുന്നത്. തൊഴിലിന്റെ ഊർജം മനുഷ്യചേതനയുടെയും അസ്തിത്വത്തിന്റെയും ഇന്ധനമാണെന്ന് ഫ്രോയിഡ് പറഞ്ഞത് ഈ അർത്ഥത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ബോധ്യവും സമർപ്പണവുമുള്ള അധ്വാനശീലം വ്യക്തിയിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ വളരുമ്പോൾ ഈ ലോകത്ത് ജൈവപ്രക്രിയയും പ്രജനപ്രക്രിയയും ഒരുപോലെ യാഥാർത്ഥ്യമാകുകയാണ്. അങ്ങനെയാണ് മനുഷ്യൻ ദൈവീകതയിലും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലും പങ്കുചേരുന്നതും അവന്റെ അസ്തിത്വത്തിന് അർത്ഥമുണ്ടാകുകയും ചെയ്യുന്നതും. ശാസ്ത്രീയമായി പറഞ്ഞാലും അല്ലെങ്കിലും ശരീരത്തിന്റെ ശുദ്ധീകരണമാണ് വിയർപ്പ്. ശാരീരികമായി ചെയ്യേണ്ട തൊഴിലിനോട് വിശ്വസ്തതയും ആത്മാർത്ഥതയും പിന്നെ കുറച്ച് ധ്യാനവുമുണ്ടെങ്കിൽ തൊഴിൽ ശരീരത്തെയെന്ന പോലെ ആത്മാവിനെയും ശുദ്ധമാക്കും, ശുദ്ധീകരിക്കും. എണ്ണിയാൽ തീരാത്ത നന്മകളാണ് ദൈവം നമ്മിൽ അനുദിനം വർഷിക്കുന്നത്. ജീവിതത്തിൽ കെടുതികളുണ്ടെങ്കിലും അവബോധത്തിന്റെ ത്രാസിൽ തൂക്കി നോക്കിയാൽ തിന്മയേക്കാൾ കൂടുതൽ നന്മയല്ലേ? പിന്നെങ്ങനെ സർവനന്മയായ ദൈവത്തെ മറന്ന് ജീവിക്കാനാകും? പിന്നെങ്ങനെ അലംഭാവം കാണിച്ച് അലസമായും ആത്മാർത്ഥതയില്ലാതെയും ജീവിതം ചെലവഴിക്കാനാകും?
നിന്നെത്താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെത്താങ്ങിയ നാമമേ
വിൽസ്വരാജ് പാടിയ ഗാനം കെ വി പീറ്ററിന്റെ വരികളാണ്. സാംസൺ കോട്ടൂർ ഈണം പകർന്നിരിക്കുന്നു.
കണ്ണിൻ മുമ്പിൽ പതരാതെ വെച്ച വൈരി പതരാതേ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ എന്നി എന്നി സ്തുതിക്കുവാൻ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ നിന്റെ ഉടയവൻ അവകാശം തൻ്റെ ദാസരിൻ നീതിയവൻ എന്നെ എന്നെ സ്തുതിക്കുവാൻ.
മലങ്കര റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.